2021 December 21 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ജ്ഞാനത്തിന്റെ തെളിമയിൽ കാലം പങ്ക്തിയിൽ വി എസ് രാജേഷ് എഴുതുന്നു. സ്വാമി മുനിനാരായണ പ്രസാദുമായി സംസാരിച്ചു മടങ്ങിയാൽ വീണ്ടും വീണ്ടും സ്വാമിയെ കാണാൻ തോന്നും. ഒരു കാന്തശക്തി പോലെ മുനിനാരായണ പ്രസാദ് നമ്മെ ആകർഷിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ജ്ഞാനിയായ അദ്വൈത വേദാന്തിയാണ് പ്രസാദ സ്വാമിയെന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന സ്വാമി മുനിനാരായണ പ്രസാദ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്കാണ് എത്തിച്ചേർ. ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ പറയുന്ന പ്രകൃതം അറിവിന്റെ ഗിരിശൃംഖങ്ങൾ കീഴടക്കിയെങ്കിലും ഒരു പച്ച മനുഷ്യനെ പോലെ സംസാരിക്കും. പക്ഷേ ജ്ഞാനത്തിന്റെ ശൃംഖങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ല. അറിവിന്റെ അഗാധമായ ആഴങ്ങൾ ഒളിപ്പിച്ചുവെച്ച ശാന്തമായൊരു സമുദ്രമാണ് പ്രസാദ സ്വാമി. അലകളില്ലെങ്കിലും അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ പവിഴമുത്തുകൾ അതിൽ അടങ്ങുന്നു. വർക്കല നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനായ ഈ ശ്രേഷ്ഠ സന്യാസി 84 പടവുകൾ കയറി വിജ്ഞാനത്തിന്റെ നിറകുടമായി വെളിച്ചം പകരുകയാണ്. സ്കൂളിൽ മ്യൂസിക്കൽ ചെയറിന് നേടിയ സമ്മാനം ഡോക്ടർ നടരാജനിൽ നിന്ന് ഏറ്റുവാങ്ങിയ നിമിഷം പ്രസാദ് സ്വാമി ഇന്നും ഓർക്കുന്നു. അന്ന് നടരാജഗുരുവായിട്ടില്ല, സമ്മാനം നൽകിയിട്ട് കൈപിടിച്ച് കുലുക്കി. ഹസ്തദാനത്തിൽ ആ ബാലന്റെ മനസ്സ് കുലുങ്ങി. ഡോക്ടർ നടരാജൻ വിദേശ പഠനമൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തിയതാണെന്നും നാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനാണെന്നും അച്ഛനിൽ നിന്നും അറിഞ്ഞു. അപ്പോൾ മനസ്സിൽ പൊട്ടിമുളച്ച മോഹം സമ്മാനം തന്നയാളിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞെങ്കിൽ എന്നായിരുന്നു. നിയതി നാരായണ പ്രസാദിനെ ആ വഴിയിൽ തന്നെ എത്തിച്ചു. ഒട്ടും അനുകൂലമല്ലാത്ത ചുറ്റുപാടിൽ നിന്നാണ് സ്വപ്രയത്നത്താൽ സന്യാസത്തിന്റെ വിശുദ്ധമായ പാതകൾ പ്രസാദ് സ്വാമി താണ്ടിയത്. ജയചന്ദ്രൻ സാറെന്ന് വിളിച്ചിരുന്ന പിൽക്കാലത്ത് ഗുരു നിത്യചൈതന്യ യതിയായി മാറിയ വ്യക്തിയെ പരിചയപ്പെട്ടതാണ് ഗുരുവര്യനായ നടരാജഗുരുവിനരികിലേക്ക് സ്വാമിയെ എത്തിച്ചത്. ആരായിരിക്കും ഏറ്റവും സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ സ്വാമി ഇങ്ങനെ ഉത്തരം പറയും: അറിവിന്റെ പാതയിൽ എന്നെ ഏറ്റവുമധികം സ്വാധീനിച്ചത് നടരാജഗുരുവാണ്. എന്നാൽ വേദാന്തത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ ഏറ്റവും അധികം പഠിപ്പിച്ചത് ഗുരു നിത്യചൈതന്യ യതിയാണ്. കുട്ടിക്കാലത്ത് ഇതിനോടൊക്കെ ആഭിമുഖ്യം ഉണ്ടാക്കി തീർത്തത് അച്ഛനായിരുന്നു. നാരായണ ഗുരുവിനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളായിരുന്നു അച്ഛൻ. നാരായണ ഗുരുവിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു തന്നത് അച്ഛനാണ്. ഇവർ എല്ലാവരുടെയും സ്വാധീനം സന്യാസത്തിലേക്ക് എത്തിച്ചേരാൻ സഹായകമായി എന്നെ പറയാൻ കഴിയൂ. ധൈഷണികതയുടെ പരകോടിയിൽ നിന്ന നടരാജഗുരുവിന്റെയും സഹൃദയനായ എഴുത്തുകാരനും വേദാന്തിയുമായ നിത്യചൈതന്യ യതിയുടെയും ശിഷ്യനായി ഒരേ സമയം ഉയരാൻ മുനിനാരായണ പ്രസാദിന് കഴിഞ്ഞു. ഗുരുകുലത്തിൽ നിത്യചൈതന്യ യതിയുടെ അനന്തരാവകാശിയായി മാറി. ഉപനിഷത്തുക്കളും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും അസാധാരണമായി വ്യാഖ്യാനിക്കുകയും ആധ്യാത്മിക ചിന്തകളുടെ മഹത്വം സാധാരണക്കാരനും ഗ്രഹിക്കാൻ കഴിയും വിധം എഴുതുകയും ചെയ്തു. മുനിനാരായണ പ്രസാദിന്റെ രചനകൾ കാലാതിവർത്തിയാണ്. നടരാജഗുരു വ്യാഖ്യാനം ചെയ്ത ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി, സ്വതന്ത്രമായി തർജ്ജമ ചെയ്തതടക്കം മൂല്യവത്തായ കൃതികൾ. സാധാരണ അറിവ് മാത്രം പോരാ, ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥം കണ്ടെത്തണമെന്ന്, ജീവിതത്തിന്റെ സത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൈപിടിച്ചു നയിക്കുന്ന രചനകളാണ് ഇവയെല്ലാം. നടരാജഗുരുവിന്റെ ലൈഫ് മിഷൻ എന്ന് പറയാവുന്ന ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്ന രണ്ട് വാല്യമുള്ള കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വരികയാണ് മുനി നാരായണ പ്രസാദ്. അതിന്റെ ഏറ്റവും അവസാന അധ്യായത്തിൽ എത്തിക്കഴിഞ്ഞു. ആധുനിക ശാസ്ത്രത്തെയും ദർശനശാസ്ത്രത്തെയും ഒരു ശാസ്ത്രമായി ദർശനമായി ഏകീകരിക്കുന്ന കാഴ്ചപ്പാടാണ് ഈ ഗ്രന്ഥം മുന്നോട്ടുവെക്കുന്നത്. നാരായണ ഗുരുവിന്റെ രചനകളിൽ ആത്മോപദേശ ശതകമാണ് മുനി നാരായണ പ്രസാദ് സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷൻ എപ്പോഴും തന്റെ 3 അനന്തരാവകാശികളെ നിശ്ചയിക്കാറുണ്ട്: സ്വാമി ത്യാഗീശ്വരൻ, സ്വാമി തന്മയ, സ്വാമി മന്ത്രചൈതന്യ എന്നിവരെയാണ് മുനി നാരായണ പ്രസാദ് തന്റെ പിന്തുടർച്ചക്കാരായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാമി മുനിനാരായണ പ്രസാദ് ജ്ഞാനത്തിന്റെ കടലാകുന്നു. അതിന്റെ തീരങ്ങളിൽ ഇരുന്നാൽ പരമമായ സത്യത്തിന്റെ പൊരുളറിഞ്ഞ ഗുരുവിന്റെ വാക്കുകൾ ഇളം കാറ്റുപോലെ നിങ്ങളെ തലോടും. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന് KP അപ്പൻ ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചതുപോലെ ഇവിടെയൊരു ഗുരു ഈ കാലത്തെ ഏറ്റവും നിറവാർന്ന ചൈതന്യമായി പ്രകാശം പരത്തുന്നു.